നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ നവീൻ സുരേന്ദ്രനാണ്. ഫൈസർ കമ്പനിയിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായി ജോലി നോക്കുന്ന ഡോക്ടർ നവീൻ ഫൈസർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന COVID-19 വാക്സിൻ കുരങ്ങുകളിൽ പരീക്ഷിച്ച ടീമിന്റെ ഭാഗമായിരുന്നു. ഡോക്ടർ നവീൻ നമസ്കാരം, SBS മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
നമ്മുടെ ഈ COVID-19 വാക്സിന്റെ പരീക്ഷണ ഘട്ടത്തിൽ താങ്കളുടെ ടീമിന്റെ റോളിനെ കുറിച്ച് ഒന്ന് പറയാം.
തീർച്ചയായിട്ടും, ഞാൻ ഫൈസറിൽ ജോയിൻ ചെയ്തത് ജനുവരി 2020 ലാണ്. അതിനു മുമ്പ് ഞാൻ GSK ഗ്ലാക്സോസ്മിത്ക്ലൈനിലാണ് വർക്ക് ചെയ്തിരുന്നത് സീനിയർ സയന്റിസ്റ്റ് ആയിട്ട്. ജനുവരിയിൽ ജോയിൻ ചെയ്തതിന്റെ തൊട്ട് പിന്നാലെ തന്നെ കൊറോണ വൈറൽ ഇൻഫെക്ഷ്യസ് ഡിസീസ് COVID-19 ലോകത്ത് പലയിടത്തും വ്യാപകമായിട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. January 20 അമേരിക്ക ഒരു ആദ്യത്തെ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഫൈസറിന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബയോൺടെക് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ കമ്പനി ഉണ്ടായിരുന്നു. അവര് ഫൈസറുമായിട്ട് ഫ്ലൂ വാക്സിൻ പ്രോഗ്രാമിൽ കൊളാബറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അവർ ഈ ജനുവരി 20 അല്ലെങ്കിൽ ജനുവരി അവസാനത്തോടുകൂടിയൊക്കെ ഈ വൈറസ് പേഷ്യൻസിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് അതിന്റെ ജനിതക ഘടനയൊക്കെ പഠിക്കാൻ ഈ കമ്പനിക്ക് കഴിഞ്ഞിരുന്നു. അപ്പൊ ഭാഗ്യവശാൽ എനിക്കപ്പോ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ, ആ വാക്സിൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ഞാൻ അവിടെ ജോയിൻ ചെയ്തത് ഒരു പ്രീ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ്. പ്രീ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു വാക്സിൻ അതിന്റെ ആന്റിജൻ രോഗപ്രതിരോധ ശക്തി നൽകാൻ കഴിയുന്ന രോഗാണുവിലെ പാർട്ടിക്കിൾ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മനുഷ്യരിൽ പരീക്ഷിക്കുന്നതിന് മുമ്പേ മൃഗങ്ങളിൽ പരീക്ഷിക്കും. സാധാരണഗതിയിൽ ചിലപ്പോൾ എലികളിലായിരിക്കും ആദ്യം പരീക്ഷിക്കുക. ആന്റിജൻ വളരെ ഫലപ്രദമായിട്ട് ആന്റിബോഡീസ് ഉണ്ടാക്കുക എന്നൊക്കെ അറിയാനായിട്ട് എലികളിൽ പരീക്ഷിക്കും. അതിനുശേഷം അത് ഫലപ്രദമാണ്, അത് ആന്റിബോഡീസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ, കാരണം മനുഷ്യനും എലികളും തമ്മിൽ വളരെയധികം അന്തരമുണ്ടല്ലോ, അപ്പോൾ മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു അനിമൽ മോഡൽ, അത് റീസസ് മങ്കി ആണ്, പിന്നീട് പരീക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ആ ഒരു സംരംഭത്തിലേക്കാണ് ഞാൻ വന്നു ചേരുന്നത്. ഇത് ഒരു വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു പാത്തജൻ ആയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങളൊക്കെ Biosafety Level 3 എന്ന് പറയുന്ന പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള ലാബുകളിലാണ് നടത്തുക. അപ്പോ റീസസ് മങ്കീസിനെ ഹൗസ് ചെയ്തിരിക്കുന്നത് ഫൈസറിന്റെ ഫെസിലിറ്റീസിലല്ല, വേറൊരു സ്ഥലത്താണ്. അപ്പൊ എന്റെ റോൾ അതിന്റെ അകത്ത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വാക്സിൻ ആന്റിജൻ മെറ്റീരിയൽസ് കിട്ടിക്കഴിഞ്ഞാൽ ആ മെറ്റീരിയൽസ് നമ്മൾ ഈ മങ്കികളിൽ പരീക്ഷിക്കാനായിട്ട് അറേഞ്ച് ചെയ്യാം. നമ്മൾ ആദ്യം ഫൈസർ ഈ വാക്സിൻ പ്രോഗ്രാമിലേക്ക് വന്നപ്പോ ഒരു 3-4 വാക്സിൻ ആന്റിജൻ കാൻഡിഡേറ്റ്സിനെ അവർ ഐഡന്റിഫൈ ചെയ്തിരുന്നു. കാരണം ഇതിനകത്ത് ഏതാണ് ഏറ്റവും നന്നായിട്ട്, ഏറ്റവും ഫലപ്രദമായിട്ട് ഈ രോഗത്തെ പ്രതിരോധിക്കാന്നുള്ള നിശ്ചയം പോരായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ ഒരു നമ്മൾ ഐസ്ക്രീമിന്റെ വെറൈറ്റീസ് ഒക്കെ പറയുന്ന പോലെ, വാനില, ചോക്ലേറ്റ്, സ്ട്രോബെറി എന്നൊക്കെ പറയുന്ന പോലെ 3-4 വെറൈറ്റി ആന്റിജൻസ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മങ്കികളിൽ പരീക്ഷിച്ചു. അപ്പോൾ ആ വാക്സിൻ ആന്റിജൻ പ്രിപ്പയർ ചെയ്യുക, അത് ഈ BSL-3 ഫെസിലിറ്റിയിലുള്ള മങ്കികളിൽ പരീക്ഷിക്കാനായിട്ട് അയക്കുക. മങ്കികളിൽ ഇത് കുത്തിവെച്ചതിന് ശേഷം 2 കുത്തിവെപ്പാണ് എടുത്തത്. 3 ആഴ്ചയൊക്കെ ഇടപെട്ട് 2 കുത്തിവെപ്പ് എടുത്തു. അതിനുശേഷം ഒരു മാസത്തോളം അല്ലെങ്കിൽ 30-40 days കഴിഞ്ഞിട്ട് നമ്മൾ ഈ മങ്കീസിന് ആക്ച്വൽ SARS-CoV-2 വൈറസ് കൊടുക്കും. എന്നിട്ട് അപ്പോൾ ആ മങ്കീസിന് അസുഖം ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, അതിൽ നിന്ന് അവർ പ്രൊട്ടക്റ്റഡ് ആവുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വർക്കാണ് ഞാൻ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തത്.
ഇപ്പോൾ ആദ്യം പറയാൻ വന്നതുപോലെ ഇപ്പം 1-2 ഘട്ടങ്ങളിലല്ല ഒരു വാക്സിൻ ഡെവലപ്ഡ് ആവുന്നത് അല്ലേ. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഈ ഒരു കോവിഡ് വാക്സിൻ്റെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്സിൻ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള പല പല സ്റ്റെപ്സ് അല്ലെങ്കിൽ പല ഫേസസ് എന്നൊക്കെ വായിച്ചിട്ടുണ്ട്, എന്തായിരിക്കും ആ പല സ്റ്റെപ്സ്?
സാധാരണഗതിയിൽ വാക്സിൻ കൊടുക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്കാണ് അല്ലെ, അത് കുട്ടികളാവാം അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരാവാം. നമുക്ക് പിന്നീട് ഒരു അസുഖം വരും, അപ്പൊ അതിനെ പ്രതിരോധിക്കാനുള്ളൊരു കുത്തിവയ്പ്പാണ്. ഇപ്പോൾ ലോകത്ത് വളരെ വ്യാപകമായിരുന്ന വസൂരി അല്ലെങ്കിൽ ജാമ്പനി അങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ ഉള്ള, വില്ലൻ ചുമ അങ്ങനത്തെ അസുഖങ്ങൾക്കുള്ള വാക്സിനുകൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മളെ ബാധിക്കുന്ന അസുഖങ്ങൾ പലതും വാക്സിനുകൾ കൊണ്ട് ഓൾറെഡി പ്രതിരോധിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ പിന്നീട് വന്ന വാക്സിനുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുട്ടികൾക്ക് 10-15 lakh കുട്ടികൾ ഓരോ കൊല്ലവും ന്യൂമോണിയ വന്ന് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മരിക്കുന്നുണ്ട് ലോകവ്യാപകമായിട്ട്. അപ്പോൾ അതിനെതിരെ ഒരു വാക്സിൻ ഉണ്ടാക്കണം. അപ്പൊ അതൊരു എമർജൻസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന, ഇപ്പൊ ഈ കോവിഡ് 19 സാഹചര്യത്തിൽ പോലെ എമർജൻസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു വാക്സിൻ അല്ല. അപ്പൊ നമ്മളൊരു അസുഖത്തെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിനെതിരെ വാക്സിൻ ഉണ്ടാക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ആദ്യം കുറെ ലാബ് റിസർച്ച് ആണ് അതിനെ പറ്റി. ഏത് ആ രോഗാണുവിന്റെ ഏത് പ്രോട്ടീൻ ആയിരിക്കും വാക്സിനായിട്ട് ഉപയോഗപ്രദമാവുക, ഫലപ്രദമായിട്ടുള്ളൊരു ആന്റിജൻ ഏതായിരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഒന്നോ രണ്ടോ വർഷം എക്സ്പ്ലോറേറ്ററി റിസർച്ച് നടത്തും. അപ്പൊ അതൊരു വാക്സിൻ ഡെവലപ്മെന്റ് ഇനീഷ്യൽ സ്റ്റേജ് ആണ്. അങ്ങനെ ഒരു 10-12 അല്ലെങ്കിൽ 100 വാക്സിൻ ആന്റിജൻസ് അതിനെപ്പറ്റി പഠിക്കും. അതിനുശേഷമാണ് അവർ പ്രീ ക്ലിനിക്കൽ സ്റ്റേജിലേക്ക് വരുന്നത്. ഒരിക്കൽ ആ വാക്സിൻ ആന്റിജൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മൃഗങ്ങളിൽ പരീക്ഷിക്കാനായിട്ട് പ്രീ ക്ലിനിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞ രണ്ടാം ഘട്ടം. അതിലാണ് അത് എലികളിൽ പരീക്ഷിക്കാം, അല്ലെങ്കിൽ ഗിനി പന്നികളിൽ പരീക്ഷിക്കാം. ഏത് ഈ അസുഖം മനുഷ്യരിൽ ഉണ്ടാവുന്നത് പോലെ ഏത് അനിമലിലാണോ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക ആ അനിമൽ മോഡലായിരിക്കും തിരഞ്ഞെടുക്കുക. അപ്പൊ അതിൽ ഈ നമ്മളൊരു 10 വാക്സിൻ ആന്റിജൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഏതാണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കും ആ രണ്ടാം ഘട്ടത്തിൽ. അങ്ങനെ നമ്മൾ ബെറ്റർ ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ആ വാക്സിൻ ആന്റിജൻ ആണ് പിന്നീട് ക്ലിനിക്കൽ ഫേസിലേക്ക് പോകുന്നത്. ആ ക്ലിനിക്കൽ ഫേസ് പിന്നെ 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ എന്തും തുടങ്ങുന്നതിന് മുമ്പ് സുരക്ഷ പ്രധാനമാണ്. അപ്പോൾ ഈ ക്ലിനിക്കൽ ഫേസിലാണ് ഇത് മനുഷ്യരിൽ പരീക്ഷിക്കുന്നത് ആദ്യമായിട്ട്. മിക്കവാറും 18-40 ഇടയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള അഡൾട്ട്സിലായിരിക്കും ആ ക്ലിനിക്കൽ ഫേസ് 1 സ്റ്റഡിയിൽ വാക്സിൻ ആന്റിജൻ പരീക്ഷിക്കാം. അതൊരു 100 പേരിൽ പരീക്ഷിച്ചിട്ട് ആ കുത്തിവെപ്പ് കൊണ്ട് വേറെ അസുഖങ്ങളോ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളോ ഇവർക്ക് വരുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തലാണ് ആ ഒരു ഘട്ടത്തിൽ നടത്തുക. അതിനുശേഷം ഉള്ള രണ്ടാമത്തെ ഫേസ് 2 എന്ന് പറയുന്ന ക്ലിനിക്കൽ ഫേസിൽ ഇതിന്റെ എഫിക്കസി, രോഗപ്രതിരോധത്തിനുള്ള മികവ്, ഈ ആന്റിജന്റെ രോഗപ്രതിരോധത്തിനുള്ള മികവ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ, അതൊരു 1000-3000 വരെ പേരിൽ വൈഡ് ആയിട്ട് നടത്തുന്നത്. അപ്പൊ ഈ വാക്സിൻ എടുത്തവരിൽ എത്ര പേർക്ക് അസുഖം വന്നു അല്ലെങ്കിൽ എത്ര പേർക്ക് വന്നില്ല, അപ്പൊ ആ ഒരു കണക്ക് കിട്ടാനായിട്ട് എത്രത്തോളം എഫക്റ്റീവ് ആണ് ഈ വാക്സിൻ എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളതാണ് ഫേസ് 2. അതിനുശേഷം ഈ വാക്സിൻ കൊള്ളാം എന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 2000 പേരോ അല്ലെങ്കിൽ 3000 പേരോ നമ്മുടെ മുഴുവൻ 7 ബില്യൺ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ചുകൂടി ഒരു വലിയ സാമ്പിൾ സൈസിൽ നടത്തുന്ന ക്ലിനിക്കൽ ഫേസ് ആണ് ഫേസ് 3. അപ്പോൾ അതിലും ഫലപ്രദമായിട്ട് അതൊരു 30,000 പേര് അല്ലെങ്കിൽ ഇപ്പോൾ ഈ COVID-19 ഫൈസറിൻ്റെ വാക്സിൻ്റെ കേസിൽ 43,000 പേരിലാണ് ഫേസ് 3 നടത്തിയത്. അപ്പോൾ അതിലും ഫലപ്രദമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് പിന്നെ ലൈസൻസിങ്ങിനായിട്ട് റെഗുലേറ്ററി ഏജൻസീസിന് ആ വാക്സിൻ കാൻഡിഡേറ്റ് ബയോളജിക്കൽ ലൈസൻസിങ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. അപ്പോൾ പിന്നീട് അത് റെഗുലേറ്ററി ഏജൻസീസിൻ്റെ കയ്യിലാണ്. അവർ ഇതുവരെയുള്ള ഡേറ്റ എല്ലാം പരിശോധിച്ച് നോക്കിയിട്ട് അത് അനിമൽസിൽ നടത്തിയതും ആ വാക്സിൻ ആന്റിജൻ്റെ ഇൻറ്റഗ്രിറ്റി അതുപോലെ അതിൻ്റെ എഫിക്കസി എല്ലാം വിലയിരുത്തിയതിന് ശേഷം അവർ ലൈസൻസ് തരുന്നു. അതിനുശേഷം പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ, അതിന് കുറേ ഇപ്പോൾ ഓരോ പ്രൊഡക്ഷൻ ഫെസിലിറ്റിയും FDA പോലുള്ള റെഗുലേറ്ററി ഏജൻസീസ് വന്ന് പരിശോധിക്കും എല്ലാം പ്രോപ്പറായിട്ടാണല്ലോ അത് നിർമ്മിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട്. പിന്നെ പല കമ്പനികളും ഫേസ് ഫോർ എന്നുള്ളൊരു സ്റ്റേജ് ഉണ്ട്. അത് വാക്സിൻ റിലീസ് ചെയ്തതിന് ശേഷം അതിൻ്റെ എഫക്കസി മുമ്പത്തെ പഠനങ്ങളിൽ വ്യക്തമായതുപോലെ തന്നെയാണല്ലോ എന്ന് തിരിച്ചറിയാനായിട്ട് ഈ വാക്സിൻ റിസീവ് ചെയ്ത ആൾക്കാരെ ഫോളോ ചെയ്യുന്ന ഒരു പരിപാടി. അപ്പോൾ അത് ഫേസ് 4 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പല ഘട്ടങ്ങളായിട്ടാണ്. ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എക്സ്പ്ലോറേറ്ററി ഫേസ് 1-2 എടുക്കും, പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് 2-3 എടുക്കും. ക്ലിനിക്കൽ ഫേസ് മനുഷ്യരിലുള്ള പരീക്ഷണം ആയതുകൊണ്ട് അത് കുറേ നൂലാമാലകളുള്ള ഒരു സ്റ്റേജാണ്. അതിന് ഒരു 5-6 കൊല്ലം എടുക്കാം. അതിൽ കൂടുതൽ എടുത്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു 15 ഒക്കെയാണ് ഒരു വാക്സിൻ ഡെവലപ്മെന്റ് സാധാരണ ഗതിയിൽ എടുക്കുക. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ അച്ചീവ്മെന്റ് ആണ് COVID-19 വാക്സിൻ വികസനം.
ഇപ്പൊ ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ നവീൻ പറഞ്ഞതിൽ നിന്ന് തന്നെ 15 എടുത്ത് ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഒരു സാധാരണ വാക്സിൻ ആണ് ഇത്രയും പ്രഷറിന്റെ നടുക്ക് നിന്നിട്ട് ഒരു വാക്സിൻ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ഒരു വാക്സിൻ ഉണ്ടാക്കുന്നതിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്, ഈ COVID-19 വാക്സിൻ ശരിക്കും മറ്റുള്ള വാക്സിനുകളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്?
ഇതൊരു പുതിയ ടെക്നോളജിയാണ്. mRNA വാക്സിൻ ആണ് ഫൈസർ ഡെവലപ്പ് ചെയ്യുന്നത് ബയോൺടെക്കുമായിട്ട് ചേർന്ന്. mRNA എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ റൈബോന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന നമ്മളുടെ ശരീരത്തിലെ കോശങ്ങളിൽ അതിൻ്റെ ന്യൂക്ലിയസിലുള്ള ജനറ്റിക് മെറ്റീരിയലിലെ ഇൻഫർമേഷൻ പ്രോട്ടീനാക്കി മാറ്റുന്ന മെസ്സേജ് ക്യാരി ചെയ്യുന്ന RNA ആണ് mRNA. അപ്പോ സാധാരണഗതിയിൽ നമ്മളൊരു വാക്സിൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രോഗാണുവിന്റെ രോഗമുണ്ടാക്കാൻ സാധ്യതയുള്ള അതിന് സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ, അത് നമ്മൾ എടുത്തിട്ട് ആ പ്രോട്ടീൻ അതിൻ്റെ കൂടെ അഡ്ജുവൻസ് എന്ന് പറയുന്ന ആലം പോലുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ വാക്സിനായിട്ട് കുത്തിവെക്കുന്നത്. അപ്പോൾ ആ വാക്സിൻ ശരീരത്തിലേക്ക് ആ പ്രോട്ടീനിനെ നമ്മുടെ ശരീരം തിരിച്ചറിയും, രോഗാണുവിൻ്റെ പാർട്ടായിട്ട് തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മളുടെ ശരീരം അതിനെതിരെ ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നത്. ഈ ഒരു നൂതന സാങ്കേതിക വിദ്യയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന സ്റ്റേജ് നമ്മൾ പ്രോട്ടീൻ ഉണ്ടാക്കുന്നില്ല, നമ്മൾ പകരം ആ മെസ്സേജ്, ഈ പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള മെസ്സേജ് നമ്മളുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുകയാണ്. അപ്പം അത് സെൽസിൻ്റെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിലെ സെൽസിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് നമ്മളുടെ സെൽസ് ഒരു പ്രോട്ടീൻ മെഷീനറി ആയിട്ട് മാറുകയാണ്. ആ മെസ്സേജ് നമ്മുടെ സെൽസിൻ്റെ ഉള്ളിലെ പ്രോട്ടീൻ മെഷീനറി പ്രോട്ടീനാക്കി മാറ്റുന്നു. ആ പ്രോട്ടീനെ നമ്മളുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സെൽസ് തിരിച്ചറിയുന്നു, എന്നിട്ട് അത് ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ mRNA വാക്സിനാണ് ഈ പാൻഡമിക് പ്രിപ്പയർനെസ്സിന് വേണ്ടിയിട്ട് എപ്പോഴും ഉപയോഗിക്കാൻ കഴിയുകയെന്ന് പറയാറുണ്ട്. കാരണം അത് വളരെ ഈ രോഗാണുവിൻ്റെ ജനറ്റിക് കോഡ് മനസ്സിലാക്കുന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഒരാഴ്ച കൊണ്ടൊക്കെ തന്നെ mRNA നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. മറ്റത് പ്രോട്ടീൻസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വലിയ സെൽ കൾച്ചർ ഫ്ലാസ്കുകളിൽ സെൽസിനെ ഗ്രോ ചെയ്ത് ലക്ഷക്കണക്കിന് ഡോസ് ഉണ്ടാക്കണമെങ്കിൽ അത്രമാത്രം പ്രോട്ടീൻ ഉണ്ടാവണമല്ലോ. അപ്പോൾ ആ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ ഇതിൻ്റെ അകത്ത് എടുത്ത് കളയാണ്. അപ്പോൾ ഇതിന് മുമ്പ് mRNA വാക്സിൻസ് ആ ഒരു ടെക്നോളജി എടുത്താണ് അത്രയും ഡെവലപ്പ് ചെയ്ത് വന്നത്. അതുകൊണ്ട് ഇതിന് മുമ്പ് mRNA വാക്സിൻസ് ലൈസൻസ്ഡ് അല്ല. അപ്പോൾ ഇത് ഒരു ആദ്യത്തെ സംരംഭമാണ്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ഈ ഒരു ടെക്നോളജി ആൾക്കാർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഫ്ലൂ, ഒരു പാൻഡമിക് ഫ്ലൂ വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്നുള്ള രീതിയിലാണ്.
പല കമ്പനികളും ഈ വാക്സിൻ വികസിപ്പിച്ചെടുക്കാൻ നോക്കുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാരും ഇതേ mRNA ടെക്നോളജി തന്നെയാണോ ഉപയോഗിക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും ടെക്നോളജിയാണോ?
അല്ല, സോ ഫൈസർ ബയോൺടെക് പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്നത് ഒരു mRNA വാക്സിൻ ആണ്. അതോടൊപ്പം തന്നെ മൊഡേണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഉണ്ടാക്കുന്നതും mRNA വാക്സിൻ ആണ്. ഈ രണ്ട് കമ്പനികളുമാണ് mRNA വാക്സിൻസ് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട്, ഫൈസറിന്റെയും മൊഡേണയുടെയും phase 3 റിസൾട്ട്സ് ഓൾറെഡി വന്നു കഴിഞ്ഞു. 95% പ്രൊട്ടക്ഷൻ അത് എലിസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളൊരു വലിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിനോ വെക്ടർ പ്ലാറ്റ്ഫോമാണ്. ബേസിക്കലി നമുക്ക് കോമൺ കോൾഡ് ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ് അഡിനോ വൈറസ്. അതിനെ നിരുപദ്രവകരമാക്കിയതിനു ശേഷം അതിൽ ഈ കോവിഡിന്റെ ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് കുത്തിവെക്കുന്ന പരിപാടിയാണ് അഡിനോ വെക്ടർ. അത് ജോൺസൺ ആൻഡ് ജോൺസണും അതുപോലെ ആസ്ട്രസെനക്കയൊക്കെ ആ ഒരു പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ റഷ്യയുടെ Sputnik 5 എന്നുള്ള വാക്സിനും ഒക്കെ ആ ഒരു പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോട്ടീൻ വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്, നോവാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി. പിന്നെ ചൈനയിൽ നിന്നുള്ള സൈനോ ബയോടെക്, ആ കമ്പനി ഇനാക്ടിവേറ്റഡ് COVID-19 വാക്സിൻ ആണ് ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ COVID-19 SARS-CoV-2 വൈറസിനെ ഇനാക്ടിവേറ്റ് ചെയ്തതിന് ശേഷം അത് കുത്തിവെക്കുക. അത് വളരെ ഒരു പഴയ ടെക്നോളജിയാണ്, പണ്ട് പല വാക്സിനുകളിലും പ്രയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ്. അതിനും ഈ പറഞ്ഞ വലിയ സ്കെയിലുള്ള പ്രൊഡക്ഷൻ അപ്പാരറ്റസ് വേണം അതിന് വേണ്ടിയിട്ട്. ആസ്ട്രസെനക്കയുടെ ഈ അഡിനോ വെക്ടർ വാക്സിനുകൾ തൊട്ട് പിന്നാലെ വരുന്നുണ്ട്. ഇപ്പോൾ ഫൈസറിൻ്റെയും മൊഡേണയുടെയും mRNA വാക്സിൻസ് ഓൾമോസ്റ്റ് അപ്രൂവലിൻ്റെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ തൊട്ട് പുറകെ ആസ്ട്രസെനക്ക യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ആയിട്ട് ചേർന്നിട്ടാണ് അവരുടെ ഇപ്പോൾ അടുത്ത് നല്ലൊരു phase 3 റിസൾട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന 2 മാസങ്ങൾക്കുള്ളിൽ ഇനിയും അങ്ങനത്തെ റിസൾട്ടുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഓക്കെ, ഇപ്പോ ഇപ്പൊ 1-2 തവണ ഡോക്ടർ നവീൻ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു വാക്കാണ് വാക്സിന്റെ ഇപ്പം 95% എഫിഷ്യൻസി അല്ലെങ്കിൽ എഫിക്കസി എന്നുള്ള ഒരു വാക്ക്. അപ്പൊ വാക്സിനെ കുറിച്ച് നമ്മൾ എല്ലായിടത്തും എഴുതി കാണുകയും ഒക്കെ ചെയ്യുമ്പോഴും ഒക്കെ 95% അല്ലെങ്കിൽ 90% എഫിക്കസി എന്നുള്ള ഒരു കാര്യം കാണുന്നുണ്ട്, ഒരു നമ്പർ കാണുന്നുണ്ട്. പലരും ഇതിനെ മനസ്സിലാക്കുന്നത് വാക്സിനേറ്റ് ചെയ്യപ്പെട്ട ആളുകളിൽ 95% ആളുകൾക്കും ഈ രോഗം വരില്ല എന്നതാണ്. ഇത് ശരിയാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ ശരിക്കും മനസ്സിലാക്കേണ്ടത്?
എമി ഇപ്പൊ പറഞ്ഞതാണ് അതിന്റെ ഉത്തരം. ഇപ്പൊ ഫൈസറിന്റെ 95% എഫിക്കസി എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 43,000 പേരിൽ ഈ വാക്സിൻ, ഐ മീൻ 43,000 പേരിലാണ് ഈ ക്ലിനിക്കൽ സ്റ്റഡി നടത്തിയത്. അതിൽ 43,000 പേർക്കും ആ വാക്സിൻ കിട്ടിയിട്ടില്ല. അപ്പൊ ആ സ്റ്റഡി നടത്തുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ പകുതിയോളം പേർക്ക് പ്ലസീബോ ആണ് കൊടുക്കുന്നത്. എന്നുവെച്ചാ ഒരു വാക്സിനെ പോലെ ഇരിക്കുന്ന ഒരു ദ്രാവകം ആണ് കൊടുക്കുന്നത്. ബാക്കി പകുതി പേർക്ക് വാക്സിൻ കൊടുക്കുന്നുള്ളൂ. അതെന്തിനാന്ന് മാത്രമല്ല, ഇത് ആർക്ക് ആണ് വാക്സിൻ കൊടുത്തത്, ആർക്കാണ് പ്ലസീബോ കൊടുത്തതെന്ന് ഈ വോളണ്ടിയേഴ്സിനോട് പറയില്ല. കാരണം നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സും ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ. നമ്മൾ വാക്സിൻ കിട്ടി എന്നുള്ള ഒരു മാനസിക ഉല്ലാസം കൊണ്ട് ചിലപ്പോൾ അസുഖം വന്നില്ല എന്ന് നമ്മൾ പറഞ്ഞേക്കാം. അപ്പൊ ഈ എന്നിട്ട് പിന്നീട് ഈ ഇവരെല്ലാം ജനറൽ പോപ്പുലേഷൻ ഉള്ള ആൾക്കാരാണല്ലോ. വാക്സിൻ കിട്ടിയതിന് ശേഷം അവര് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലേക്ക് പോവുകയാണ്. അപ്പൊ അതിൽ ചിലർക്ക് അസുഖം കിട്ടാം, ചിലർക്ക് അസുഖം കിട്ടില്ല. അപ്പൊ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഗ്രൂപ്പിനാണ് ഇതിന്റെ റിസൾട്ട് അയച്ചു കൊടുക്കുന്നത്. ഫൈസർ അല്ല അതിന്റെ റിസൾട്ട് റീഡ് ചെയ്യണത്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പെർട്സ് ആണ്. വാക്സിൻ എടുത്തവരിൽ അത് പ്ലാസിബോ ആവട്ടെ വാക്സിൻ ആവട്ടെ അസുഖങ്ങൾ വരുമ്പോൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത്ര ഓരോ ആഴ്ചയിലും ബ്ലഡ് ഡ്രോസും ഒക്കെ നടത്തിയിട്ട് അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അതിൽ എത്ര പേര് പ്ലസീബോ ഗ്രൂപ്പിലുള്ളവരാണ്, എത്ര പേര് വാക്സിനേറ്റഡ് ഗ്രൂപ്പിലുള്ളവരാണെന്നുള്ള കമ്പാരിസൺ ആണ്. അപ്പൊ ഇത് ഒരു എന്താ പറയാ, കുറച്ചൊരു എമർജൻസി അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു സ്റ്റഡിയും കൂടെ ആയതുകൊണ്ട് ഈ ക്ലിനിക്കൽ സ്റ്റഡീസിലുള്ള 60 പേര് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ അതൊരു ഇന്റർയും അനാലിസിസ് ടൈം പോയിന്റ് ആണ്. ഡിഫറെന്റ് ഇന്റർയും അനാലിസിസ് ടൈം പോയിന്റ്സ് അവർ ഈ സ്റ്റഡീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് റിസൾട്ട് വന്നത് 190-170 പേര് ഇൻഫെക്റ്റഡ് ആയപ്പോഴാണ്. ഈ വാക്സിനേറ്റ് മൊത്തം ക്ലിനിക്കൽ സ്റ്റഡിയിലുള്ള 170 പേര് ഇൻഫെക്റ്റഡ് ആയപ്പോൾ അവരുടെ ഡേറ്റ ഈ എക്സ്റ്റേണൽ ഡാറ്റ മോണിറ്ററിംഗ് കമ്മിറ്റി വിലയിരുത്തി. അപ്പോൾ അത് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 170 പേർക്ക് ഇൻഫെക്ഷൻ കിട്ടിയപ്പോൾ അതിൽ 162 പേരും പ്ലസീബോ ഗ്രൂപ്പിലുള്ളവരായിരുന്നു, 8 പേര് വാക്സിനേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിലുള്ളവരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഇത് 162 out of 170 95% ആയി വരുന്നത്, 8 പേര് 5% വന്നു. സോ ഈ വാക്സിൻ എടുത്ത 10 പേരിൽ ഒരാൾ ഒന്നിൽ കുറവ്, അല്ലെങ്കിൽ 20 പേർക്ക് വാക്സിൻ എടുത്തെങ്കിൽ അതിൻ്റെ അകത്ത് ഒരാൾക്കേ ആ അസുഖം വരാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് 95% റഫ്ലി.
അതെ, കോമൺ ലാംഗ്വേജിൽ അങ്ങനെയാണ് സംസാരിക്കുന്നത്.
അതെ 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 അതെ.
ഇപ്പോ ഇനിയിപ്പം നമ്മളിപ്പം വാക്സിന്റെ പല ഫേസസിനെ കുറിച്ച് പറഞ്ഞു തന്നു നവീൻ, അതുപോലെ തന്നെ ഈ ഒരു എഫിക്കസിയെ കുറിച്ച് സംസാരിച്ചു, ഇതെങ്ങനെയാണ് നടക്കുന്നതെന്നും സംസാരിച്ചു. ഇപ്പോ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ പലപ്പോഴും കാണുന്നുണ്ട്, ഇപ്പൊ ന്യൂസിലൊക്കെ ലാബിൽ ഒരാൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഫോട്ടോ കൊടുത്തിട്ടായിരിക്കും അവർ പറയുന്നത് വാക്സിൻ റെഡി ആയി തുടങ്ങി എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് വാക്സിൻ അവിടെ റെഡി ആയി കഴിഞ്ഞാൽ 2-3 മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ കയ്യിൽ കിട്ടും, അതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതം നോർമൽ ആയി തുടങ്ങും എന്നുള്ളതാണ്. ഇത് ശരിയാണോ? ഇപ്പോഴത്തെ ഒരു ഇപ്പൊ ഫേസ് 2 ഫേസ് 3 ട്രയലിലാണ് എത്തി നിൽക്കുന്നത് പല വാക്സിനും എന്ന് ഡോക്ടർ നവീൻ ആദ്യം പറയുണ്ടായി. അപ്പൊ അങ്ങനെയാവുമ്പോൾ എത്ര കാലം കൂടെ എടുക്കും ഇത് നമ്മള് സാധാരണ എല്ലാവരിലേക്കും ഈ വാക്സിൻ എത്തിച്ചേരാനും ഈ വാക്സിൻ നമുക്കൊക്കെ എടുക്കാനും സാധിക്കാൻ വേണ്ടിയിട്ട് എത്ര കാലം എടുക്കുമായിരിക്കും?
അതെ, അതൊരു ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഫൈസറിന്റെ കാര്യം കൂടുതൽ അടുത്തറിയാവുന്നതുകൊണ്ട് പറയാം. നവംബർ 20 അവർ FDA എമർജൻസി യൂസ് ഓതറൈസേഷന് ഡാറ്റ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. എമർജൻസി യൂസ് ഓതറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ അപ്രൂവൽ അല്ല, എമർജൻസി ബേസിസിൽ ഈ വാക്സിൻ ആൾക്കാർക്ക് കൊടുക്കാം എന്നുള്ള പെർമിഷൻ വാങ്ങലാണ് അത്. അപ്പൊ അതിന് FDA കുറച്ച് മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ഒന്ന് സുരക്ഷ ഫോർമോസ്റ്റ്, പിന്നെ ഈ പറഞ്ഞ പോലെ എഫിക്കസി 95% ഫൈസറിന്റെ വാക്സിനുകൾ പറഞ്ഞത്, പിന്നെ ഈ സസ്റ്റൈനബിൾ ആയിട്ട് ഈ ഗുണമേന്മയുള്ള ഈ പ്രോഡക്റ്റ് കമ്പനിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള വിലയിരുത്തൽ. അപ്പൊ അങ്ങനെ 3 മാനദണ്ഡങ്ങൾ പാലിച്ചാലാണ് അവർ എമർജൻസി യൂസ് ഓതറൈസേഷൻ കൊടുക്കുക. അതോടൊപ്പം തന്നെ വെച്ചിട്ടുള്ള നിബന്ധന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസത്തെങ്കിലും സേഫ്റ്റി ഡേറ്റ ഈ വാക്സിനായിട്ട് ബന്ധപ്പെട്ട് FDA കൊടുക്കണം. അതുകൂടാതെ ഈ വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വരുന്ന 2 വർഷത്തേക്ക് അവർക്ക് വേറെ സേഫ്റ്റി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ വരുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന തരത്തിൽ ഫോളോ ചെയ്യാൻ വേണം. അപ്പൊ അങ്ങനെ അതിന് ഈ ഫൈസർ കൊടുത്തിട്ടുള്ള ഡേറ്റ അനലൈസ് ചെയ്യാൻ FDA വരുന്ന ഒരു 2-3 ആഴ്ച എടുക്കുമായിരിക്കും. അപ്പൊ ഒരു December 10 എമർജൻസി യൂസ് അപ്രൂവൽ കിട്ടുമെന്നാണ് പ്രതീക്ഷ. അപ്പൊ പക്ഷേ ഇത് ഒരു പ്രത്യേക സാഹചര്യമായതുകൊണ്ട് തന്നെ അറ്റ് റിസ്ക് ഫൈസർ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈ എമർജൻസി യൂസ് അപ്രൂവൽ കിട്ടുമെന്നുള്ളൊരു ധാരണയിൽ. അപ്പോൾ പറയുന്നത് ഡിസംബർ അവസാനത്തോ ഈ വർഷം അവസാനത്തോടെ ഒരു 50 മില്യൺ ഡോസ് വാക്സിൻ റെഡിയാവും. അതുപോലെ അടുത്ത കൊല്ലത്തേക്ക് ഉള്ള കമ്മിറ്റ്മെന്റ് 2021 അവസാനം ആകുമ്പോഴത്തേക്കും 1 ബില്യണിൽ കൂടുതൽ വാക്സിൻ ഡോസ് ഉണ്ടാക്കും എന്നുള്ള കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ ഇനി ഇത് പലപ്പോഴും ഇത് അഗൈൻ ഇതൊരു പബ്ലിക് ഹെൽത്ത് എമർജൻസി ആയതുകൊണ്ട് ഫൈസറും അതുപോലെ മറ്റു കമ്പനികളൊക്കെ തന്നെ ഓരോ നാട്ടിലെയും ഗവൺമെന്റുകളായിട്ടാണ് അതിനുള്ള അഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓസ്ട്രേലിയൻ ഗവൺമെന്റ് 10 മില്യൺ ഡോസസ് ഫൈസറിൽ നിന്ന് വാങ്ങാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോ ഈ വാക്സിൻസ് മിക്കവാറും കമ്പനികൾ നേരിട്ട് ഗവൺമെന്റൽ ഏജൻസീസിനായിരിക്കും ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അവര് ഗവൺമെന്റിന്റെ പ്രയോറിറ്റീസ് അനുസരിച്ച് മിക്കവാറും സന്നദ്ധ പ്രവർത്തകർക്കും അതുപോലെ ആരോഗ്യ മേഖലയിലുള്ള ആൾക്കാർക്കും ഒക്കെ ആയിരിക്കും ആദ്യത്തെ ഡോസുകൾ വിതരണം ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം മേ ബി എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു ജനറൽ പോപ്പുലേഷനിലേക്കൊക്കെ എത്താൻ കുറച്ചും കൂടെ സമയമെടുക്കും, കാലതാമസം എടുക്കും തോന്നുന്നു. മാർച്ചോ ഏപ്രിലോ ഒക്കെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ കലർന്ന അനുമാനം. പക്ഷേ തീർച്ചയായിട്ടും ഇപ്പോൾ ഫൈസറോ ബയോടെക്കോ മാത്രമല്ല, മൂന്നോ നാലോ മറ്റ് കമ്പനികളും ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ വാക്സിനുകളും സക്സസ് ആയിട്ട് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞപോലെ 7 ബില്യൺ ഓളം പോപ്പുലേഷൻ ഉള്ള എല്ലാവർക്കും ഈ വാക്സിൻ എത്തണമെങ്കിൽ ഒന്നോ രണ്ടോ കമ്പനികൾ വിചാരിച്ചാൽ മാത്രം മതിയാവില്ല, ഇവരുടെ എല്ലാം ഒരുമിച്ചുള്ള പ്രവർത്തനം ആവശ്യമായിട്ട് വരും. എങ്കിലും എനിക്ക് തോന്നുന്നു അടുത്ത കൊല്ലം 2021 ഒരു മധ്യത്തോടെയൊക്കെ തന്നെ മിക്കവാറും എല്ലായിടത്തേക്കും വാക്സിൻ എത്താനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു.
ഓക്കെ, ഇനിയിപ്പോ ഈ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആയപ്പോ ഡോക്ടർ നവീന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ്, എന്താണ് താങ്കളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവം?
വളരെ ഇത് ഒരു തരം നമ്മള് മിക്സ്ഡ് ഇമോഷൻസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പ്രതീതിയാണ് ഇക്കൊല്ലം. ശരിക്കും പലയിടത്തും നമ്മളെ ഒരു രോഗത്തിന്റെ വ്യാപ്തിയും അത് അഫക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും സങ്കടങ്ങളും ഒക്കെ കാണുമ്പോൾ അതൊരു 2020 ഒരു വല്ലാത്ത രീതിയിലുള്ളൊരു കൊല്ലമായിരുന്നു. പക്ഷേ അത് അവസാനിക്കുന്ന ഈ ഒരു സമയത്തേക്ക് വളരെയധികം പ്രതീക്ഷയുടെയും ഒരു ആവേശത്തിന്റെയും ഒരു കൊല്ലം കൂടിയാണ്. കാരണം സയൻസിന് ശാസ്ത്രത്തിന്റെ പുരോഗതിക്ക് മിക്ക ബാക്കിയുള്ള ടെക്നോളജീസിന്റെ ഒക്കെ സഹായത്തോടു കൂടി ഈ ഒരു വലിയ മഹാമാരിയെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 15 കൊല്ലം കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു വാക്സിൻ എത്രയോ മടങ്ങ് വേഗതയിൽ നമ്മൾ ഇത്തവണ ഈ വാക്സിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് മാർച്ചിലാണ്, നവംബറൊക്കെ ആകുമ്പോഴത്തേക്കും അതിന് അപ്രൂവലിനെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ 8 മാസം കൊണ്ട് എത്തിക്കാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ മനുഷ്യന്റെ കാര്യങ്ങൾ അതിജീവിക്കാനുള്ള ഒരു വ്യഗ്രതയും അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള ശാസ്ത്ര പുരോഗതിയൊക്കെ കൊണ്ടാണല്ലോ. അപ്പൊ അതൊരു വലിയ നിർവൃതി ആ ഒരു കൊല്ലത്തിന്റെ അവസാനമാകുമ്പോഴത്തേക്കും തരികയാണ്. അപ്പൊ അത് ഒരു ആ ഒരു പ്രതീക്ഷ ഈ ഒരു കാലഘട്ടത്തിലൂടെ ജനങ്ങളെ ആരോഗ്യപരമായിട്ട് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സഹായിച്ച ആരോഗ്യ പ്രവർത്തകർക്കും ഒക്കെ ഉള്ള ഒരു താങ്ക് യു പോലെ കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പൊ ആ ഒരു ശ്രമത്തിന്റെ ശ്രമത്തിൽ എളിയ രീതിയിലൊക്കെ പങ്കെടുക്കാൻ എനിക്കും കഴിഞ്ഞതിൽ അതിനൊരു അഭിമാനവും കൂടെയുണ്ട്. അപ്പൊ ആ ഒരു തരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സമ്മിശ്രമായിട്ടുള്ള വിചാരങ്ങളും ഒക്കെയാണ് മനസ്സിൽ ഉള്ളത്.
ഓക്കെ, താങ്ക് യു ഡോക്ടർ നവീൻ, താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതിനും ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നതിനും വളരെ നന്ദി.
താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ, എസ്പെഷ്യലി മലയാളം റേഡിയോയുടെ ശ്രോതാക്കൾക്കും വളരെ നന്ദി.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.